ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചതാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ കേരളം മുന്നിൽ നിൽക്കാൻ കാരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയും മികച്ച നടിയായി ഷംല ഹംസയും തിരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം. ന്യൂനപക്ഷ വിഭാഗക്കാർക്കുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 2 ദിവസം കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഏകാരോഗ്യം പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യ അധിഷ്ഠിത രോഗനിരീക്ഷണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മാർഗരേഖ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. 4th ആഗോള മറൈൻ സിംബോസിയം മീകോസിന് നാളെ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ ഉന്നമനത്തിനും സ്വഭാവ രൂപീകരണത്തിനും വിദ്യാഭ്യാസം നിർണായക ഘടകമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ കേരളം മുന്നിൽ നിൽക്കുന്നതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നോടൊപ്പം അണിചേരാനും ഉപരാഷ്ട്രപതി അധ്യാപകരോടും രക്ഷാകർത്താക്കളോടും വിദ്യാർത്ഥികളോടും ആഹ്വാനം ചെയ്തു.
Father sitting here, the teachers, the learned people, the elders and the young students to join with me in saving the society from the drugs. No to drugs is the movement. I want to take it as a people's movement.
ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി കൊല്ലത്ത് ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഇത് 8th തവണയാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച നടിയായി ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷംല ഹംസ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയിയും നേടി. മികച്ച നടനുള്ള പ്രത്യേക പരാമർശത്തിന് ടൊവിനോ തോമസും ആസിഫ് അലിയും അർഹരായി. മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേമലുവിനാണ്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് കരസ്ഥമാക്കി. തൃശൂരിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്.
മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച 2nd ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം, ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് പ്രേമല്ലു.
200 കോടി ക്ലബിൽ കയറി മുന്നേറിയ മഞ്ഞുമ്മൽ ബോയ്സ് സംസ്ഥാന പുരസ്കാര നേട്ടത്തിലും ഗംഭീര പ്രകടനം കാഴ്ചവച്ചു. മികച്ച ചിത്രം, സംവിധായകൻ, സ്വഭാവ നടൻ, ഛായാഗ്രാഹകൻ, തിരക്കഥ, കലാസംവിധാനം, ഗാനരചയിതാവ്, ശബ്ദമിശ്രണം, ശബ്ദരൂപകൽപ്പന, കളറിസ്റ്റ് എന്നിങ്ങനെ 10 പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. മികച്ച സ്വഭാവ നടനായി സൌബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും സ്വഭാവ നടിയായി ലിജോമോളും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹരിശങ്കറാണ് മികച്ച ഗായകൻ. മികച്ച ഗായിക സെബാ ടോമി. വേടനാണ് മികച്ച ഗാനരചയിതാവ്. സൈനോരയും ഫാസി വൈക്കവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്കുള്ള പുരസ്കാരം നേടി. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി സി എസ് മീനാക്ഷിയുടെ പെൺപാട്ട് താരകൾ, മലയാള സിനിമാ പാട്ടുകളുടെ പെണ്ണാവിഷ്കാരങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇതിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം 1,40,00,000 രൂപ വിനിയോഗിച്ചാണ് സദ്ഭാവന മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. മട്ടന്നൂർ ഒഴികെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെയും മറ്റന്നാളും അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 2025 ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്ക് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരമുണ്ട്. പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാവുന്നതാണ്. പുതുതായി പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നാളെ മുതൽ വിതരണം ചെയ്യും. അടുത്ത മാസം 4 മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. December 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 January 8 മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക February 7 പ്രസിദ്ധീകരിക്കും. നടപടിക്രമങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു.
കേരളം മുഴുവനായിട്ട് ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചില ക്രമീകരണങ്ങൾ നമ്മൾ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് BLOമാരുടെ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് BLOമാരുടെ ട്രെയിനിങ് ആയിരുന്നു. നാളെ മുതൽ 4/11/2025 മുതൽ 4/12/2025 വരെ ഒരു മാസം കൊണ്ടും നമ്മൾ ഈ എന്യൂമറേഷനിന്റെ ഒരു പ്രക്രിയ മുഴുവനായിട്ട് ജില്ലയിൽ നമ്മൾ ചെയ്യുകയാണ്.
അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി V. അബ്ദുറഹിമാൻ. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട്. ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. വർക്കലയ്ക്കടുത്ത് വച്ച് ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മദ്യലഹരിയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ കയറിയ ആളാണ് യുവതിയെ ആക്രമിച്ചത്. പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിൽ വച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. 4th ആഗോള മറൈൻ സിംബോസിയം MECOS നാളെ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. സമുദ്ര ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനം, അക്വാകൾച്ചർ എന്നീ രംഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകും. ISRO മുൻ ചെയർമാൻ S. സോമനാഥ് സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഏകാരോഗ്യം പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യാധിഷ്ഠിത രോഗനിരീക്ഷണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിശദമായ മാർഗരേഖ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം എന്നീ 4 ജില്ലകളിൽ നടപ്പിലാക്കിയ ഏകാരോഗ്യം പരിപാടി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. മനുഷ്യരും സസ്യജന്തുജാലങ്ങളും അവയുൾപ്പെടുന്ന പരിസ്ഥിതിയെയും ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പരിപാടിയാണ് ഏകാരോഗ്യം. ഇടുക്കി തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം തുടങ്ങി. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. സ്കൂളിന്റെ പ്രവർത്തനോദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് നിലവിൽ ക്ലാസുകൾ ആരംഭിച്ചത്. നടപ്പ് അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിൽ അധ്യയനം തുടങ്ങി. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ വീതം ആകെ 200 കുട്ടികൾക്കാണ് ഈ വർഷം പ്രവേശനം നൽകിയത്. മുഴുവൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികളും പൂർത്തിയായി. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും ജില്ലയുടെ സമഗ്ര പുരോഗതിക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ.
കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം നാളെ വൈകിട്ട് 6 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബി സ്മരണികയും മലയാളം മാസികയും ബോട്ട് സോഫ്റ്റ്വെയറും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പദ്ധതി നിർവ്വഹണ ഏജൻസികൾ, കരാറുകാർ, മത്സര വിജയികൾ തുടങ്ങിയവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 39 പോയിന്റ് ഉയർന്ന് 83,978 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 41 പോയിന്റ് വർദ്ധിച്ച് 25,763 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചതാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ കേരളം മുന്നിൽ നിൽക്കാൻ കാരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയും മികച്ച നടിയായി ഷംല ഹംസയും തെരഞ്ഞെടുക്കപ്പെട്ടു. മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം. ന്യൂനപക്ഷ വിഭാഗക്കാർക്കുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രണ്ടു ദിവസം കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഏകാരോഗ്യം പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യാധിഷ്ഠിത രോഗ നിരീക്ഷണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മാർഗരേഖ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. 4th ആഗോള മറൈൻ സിംബോസിയം മീക്കോസിന് നാളെ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.